നമ്മുടെ രക്ഷകദേവിയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു.
I greet you in the precious name of our Lord and Savior Jesus Christ.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി നാം ചിന്തിച്ചു വരികയായിരുന്നു.
Last day we were meditating from the book of Genesis chapter 1 onwards.
ഇന്നലെ നമ്മൾ ആറാം അധ്യായം വരെ വന്നു.
Yesterday we came to the chapter 6.
ഓരോ അധ്യായം പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് മുന്നോട്ട് വരികയാണ്.
And in every chapter we were thinking about the prominent portions and going on forward.
6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ പ്രധാനമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
And from chapter 6 to chapter 9 there is an important event mentioned over there.
അപ്പോൾ 6 7 8 9 നാല് അധ്യായങ്ങൾ.
And it is four chapters from chapter 6 to 9.
അതിൽ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്.
And it is about the flood that happened during the time of Noah.
ആ ജലപ്രളയം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി ആറാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം.
And yesterday we were thinking about the reason for which the flood happened.
അപ്പോൾ ഈ നാല് അധ്യായങ്ങളിലായിട്ട് വളരെ വിസ്തൃതമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ജലപ്രളയം.
And it is across the four chapters this subject is mentioned about the flood.
എന്നാൽ സൃഷ്ടിയുടെ മഹാത്ഭുതത്തെ കുറിച്ച് പറയാനായ ഒരു അധ്യായം.
But regarding the creation there is only one chapter.
അത് 32 വാക്യങ്ങൾ.
And it just has 32 verses.
അപ്പോൾ സൃഷ്ടിയാണോ ഈ ജലപ്രളയത്തിന്റെ സമയത്തുണ്ടായ രക്ഷയാണോ വലുത്?
So which is greater, the flood or the creation?
ഈ പെട്ടകവും അതിലൂടെ ലഭിച്ച രക്ഷയുമാണ് സൃഷ്ടിയേക്കാൾ പ്രധാനമായിട്ട് നമ്മെ സംബന്ധിച്ചുള്ളത്.
And with regard to us, the salvation that was provided through the ark is greater than the creation.
ഈ ജലപ്രളയവും പെട്ടകവും ഒക്കെ വളരെ വിസ്തൃതമായിട്ട് നമ്മൾ ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്യത്തിൽ ഈ നാല് അധ്യായങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്.
And today, because we do not have the sufficient time to cover these four chapters, I would like to focus on one verse which covers this whole event.
നോഹയുടെ ജീവചരിത്രത്തെ കുറിച്ച് മുഴുവനായിട്ട് ഒരു വാക്യം കൊണ്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And the Spirit of God has mentioned one verse with respect to the life of Noah.
എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 7 വാക്യം.
And Hebrews chapter 11 verse 7.
വളരെ മനോഹരമായ ഒരു ഒരു വിശദീകരണം നോഹയും നോഹയുടെ കാലത്തെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചും എല്ലാം വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
And in verse 7 we can see a summary of Noah's time and the event with regards to the flood.
വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു.
And verse 7 we read, by faith Noah, being divinely warned of things not yet seen, moved with godly fear, prepared an ark for the saving of his household, by which he condemned the world and became heir of the righteousness which is according to faith.
എന്തുകൊണ്ടായിരിക്കണം ഈ നോഹയുടെ ചരിത്രം ഈ 11 അധ്യായത്തിൽ പറയാനിടയായത്?
What is the reason that Noah's life is mentioned in this chapter 11?
വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയും ചരിത്രവുമാണല്ലോ 11 അധ്യായത്തിൽ.
And in verse 11 we can see the list of the heroes of faith mentioned over there.
12 അധ്യായം ആരംഭിക്കുമ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം അത് 11 അധ്യായത്തിലെ നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറഞ്ഞിരിക്കുകയാണ്.
And in chapter 12 we read that since we are surrounded by a great cloud of witnesses we should run our race with endurance.
അപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകരുത്, ഭാരവും മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ട് സ്ഥിരതയോടെ ഓടണം, വിശ്വാസ ജീവിതത്തിൽ മടുപ്പ് വരാൻ പാടില്ല, അതിനുവേണ്ടിയാണ് ഈ ചരിത്രം എഴുതിയിരിക്കുന്നത്.
And this history is mentioned so as we should lay aside every weight and sin and run the race with endurance.
Abhi Abraham lekhanam ezhuthiyina pradhanamaya uddesham adana nam orthirikkunnu.
And we should remember the purpose behind which the book of Hebrews was written.
Abraham lekhanathile chala bhagangale visadhikirikkunna karyathil abhipraya vyathasangal undu, seriyanu.
And there are difference of opinion with regards to the interpretation of the book of Hebrews.
Ennal idu ezhuthan idaya sahajiriyam manasilakkumbol aa buddhimuttal illathayi thirum.
But if you were to think about the situation in which this book was written, then all those doubts will be cleared.
Ebraya vishwa ebraya madathil nindu kore aalukal Christu vishwasathilekku vannu.
And there are many people who came from the Hebrew faith to Christianity.
അവരുടെ ആദ്യകാലത്ത് വളരെ നല്ല വിശ്വാസ ജീവിതവും തീവ്രമായ സുവിശേഷ പ്രവർത്തനം അവർക്കുണ്ടായിരുന്നു.
At the beginning of their Christian life they had much zeal for the Lord and they were involved in much works.
അവർ വളരെയേറെ ദൈവവചനം പഠിക്കുമായിരുന്നു.
And they were into much learning of the word.
സഭായോഗങ്ങളെ ഉപേക്ഷിക്കില്ലായിരുന്നു.
And they did not disregard assembly meetings.
അവർ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു.
And they prayed.
തടവിലുള്ളവരോട് സഹതാപം കാണിക്കുമായിരുന്നു.
And they showed compassion on those who were in prison.
ഇങ്ങനെ നല്ല കാര്യങ്ങൾ ധാരാളം അവരെക്കുറിച്ച് പറയാനായിട്ടുണ്ട്.
And there were many good things with regard to their life.
എന്നാൽ ഇപ്പോൾ പീഡ ആരംഭിച്ചപ്പോൾ അവർ മാനസികമായിട്ട് വളരെ തളർന്നു.
But when persecution started they were really mentally tired.
അങ്ങനെ ക്ഷീണിച്ച വിശ്വാസികളെ പിന്മാറ്റത്തിന്റെ വക്കിലിരിക്കുകയാണ്.
And those tired believers are on the wreck of backsliding.
Avar pinmari pogadirikkan vendi aanu lekhan ezhuthathu.
And this book was written so that they would not backslide and go to a bad life.
Adond idil parandirikkana chela bhagangal nokumbo രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ് നമുക്ക് തോന്നിപ്പോയേക്കാം, പക്ഷേ അത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് തന്നെയാണ്.
As we are thinking about the portion in this book, perhaps we might think that they are not saved, but they are indeed saved children of God.
പ്രത്യേകിച്ച് 6-10 അധ്യായങ്ങളിലൊക്കെ അല്പം പ്രോബ്ലം പാസേജസ് എന്ന് പറയാറുണ്ട്. അതെല്ലാം രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ്, പിന്മാറി പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്.
And with regards to chapter 6 and 10 we might think that it's mentioned with regards to unsaved people, but it's certainly with regards to the saved children of God.
11th അധ്യായത്തിന്റെ തൊട്ട് പിറകിലത്തെ വാക്യങ്ങൾ നോക്കുക.
And let's examine certain verses behind chapter 11.
38th വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഇവിടെ കർത്താവ് വേഗം വരും, അതുകൊണ്ട് നിങ്ങൾ പിന്മാറി പോകരുത്, നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂടുതലല്ല. ആ വാക്കൊക്കെ അല്പം ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നത്, നാശത്തിലേക്ക് എന്നുള്ളതിന് അതേ വാക്ക് തന്നെ വേസ്റ്റായി തീരുക എന്നുള്ള ആശയത്തിൽ എബ്രായ ലേഖനത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്.
And in Hebrews chapter 10 verses 38 and 39 there are certain passages that might confuse us as we read, but we are not of those who draw back to perdition.
ആ പരീക്ഷ എന്നുള്ള വാക്കൽപ്പ് ചിന്താക്കുഴപ്പമുണ്ട്, നാശമെന്നല്ല, വേസ്റ്റ് ആയി പോവുക, പ്രയോജനരഹിതമായി തീരെ, അങ്ങനെയുള്ളവരല്ല നമ്മള്. നമ്മള് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്.
And it is not this word means to go in waste. We are not of those sort, but we are those who inherit life.
അപ്പോൾ എങ്ങനെയെങ്കിലും വിശ്വാസ ജീവിതത്തിൽ മുന്നേറണം, വളരണം, ആത്മീയ ജീവിതം വിജയകരമായി തീർക്കണം, അതാണ് എഴുത്തുകാരന്റെ പ്രധാനമായ ഉദ്ദേശം.
And the purpose of the writer is to give inspiration to the believers to come back to the faith.
അങ്ങനെ ഈ 11th അധ്യായം വിശ്വാസത്തിന്റെ അധ്യായം എന്ന് നമ്മൾ വിളിക്കുന്ന മനോഹരമായ അധ്യായം എഴുതിയപ്പോൾ,
And when this chapter of faith was written,
പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിരിക്കുക.
And it is mentioned about the fathers of faith.
അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇവരെ കുറിച്ചെല്ലാം ഓരോ പ്രത്യേക വാചകങ്ങൾ ഒരു കമന്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
And there is a certain commendation mentioned with regards to these fathers of faith.
അത് ദൈവം നൽകിയ കമന്റേഷൻ ആണ്.
And this is the commendation given by God.
മനോഹരമായ അഭിനന്ദനം.
And it is a great testimony.
ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്റ്റഡി നടത്തണമെങ്കിൽ ആ അഭിനന്ദനത്തിന്റെ വാക്കുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് പഠിക്കാവുന്നതാണ്.
And if we were to do a character study of the people, we can do certainly with regards to the commendation given by God.
ഉദാഹരണമായി ഹാബെലിനെ കുറിച്ച് പറയുമ്പോൾ,
if we take the example of Abel,
അവൻ മരിച്ച ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
And even though after he died, he is still speaking to us.
പിന്നീട് ഹാനോക്കിനെ കുറിച്ച് പറയുന്നു.
And next we read about Enoch.
എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു.
And he got testimony from God even before he saw death.
പിന്നെ നോഹയെ കുറിച്ച് പറയുന്നു.
And then we see about Noah.
അവൻ കാണാത്തവയെ വിശ്വസിച്ചു.
And he believed what was not yet seen.
അബ്രഹാം ആണ് പിന്നത്തെ ആള്.
And next is Abraham.
അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ കാണാത്ത ദേശത്തേക്ക് യാത്രയായി.
And he went forth to a place that he did not foresee.
ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ,
And with regards to Isaac,
മരണസമയം അടുത്തപ്പോൾ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു.
And when he reached his time of death, he blessed his children.
പിന്നെ യാക്കോബ് ആണ് കാണുന്നത്.
Next we see Jacob.
യാക്കോബ് മരിക്കുമ്പോൾ വഴിയുടെ അറ്റത്തിയായിരുന്നു നമസ്കരിച്ച് മരിച്ചു.
And when Jacob died, he gave instructions concerning his bones.
പിന്നെ യോസേഫ് ആണ് വരുന്നത്.
And then we read regarding Joseph.
യോസേഫിനെ കുറിച്ച് പറയുന്നത് അവന്റെ മരണശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്.
And Joseph died with saying about what would happen after his death.
ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയെ കുറിച്ചും വളരെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഓരോ വാചകമുണ്ട്.
And there are certain portions mentioned with regards to each person.
ഇനി നോഹയിലേക്ക് തിരിച്ചു വരാം.
Let's come back to Noah.
നോഹയെ കുറിച്ച് എന്താ പറഞ്ഞത്?
What is mentioned with regards to Noah?
കാണാത്തവയെ വിശ്വസിച്ചു.
And he believed what was not seen.
അവ മാനസികമായി ക്ഷീണിച്ചിരിക്കുന്ന എബ്രായ വിശ്വാസികളെ ധൈര്യപ്പെടുത്താനായിട്ട് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കണം.
And the believers in the Hebrew believers who were tired with regards to the faith, they were admonished to believe what was not seen.
Endengil kandittu vishwasikkala kaanala vishwasikkanam.
And not to believe what is seen, but believe what is not seen.
Nammada karthavu thanana Bethaniyil vechum paranjathu vishwasichal nee devathinte mahathwam kaanum.
And this is the very thing that Jesus told in Bethany, if you believe, you will see the glory of God.
ഇനി നോഹ എന്താണ് വിശ്വസിച്ച കാണാതെ വിശ്വസിച്ച കാര്യം എന്താണ്?
And what did Noah believe what was not seen?
ഞാൻ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്.
And I would like to mention four or five things from this portion.
നോഹ അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിച്ചു.
And he believed things that were not yet seen, which were invisible.
നോഹ believed the unseen things. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒന്ന് ചെറുതാക്കി പറയാം.
And he believed the unseen things.
എന്താണ് കാണാത്ത കാര്യങ്ങൾ നോഹ വിശ്വസിച്ച ഒന്നാമത്തെ കാര്യം?
And what were the unseen things that Noah believed?
ഒന്ന്,
firstly,
നോഹ അദൃശ്യനായ ദൈവത്തെ വിശ്വസിച്ചു.
And he believed the invisible God.
നോഹ ദൈവത്തെ കണ്ടില്ല.
And Noah has seen, not seen God.
എന്നാൽ ആദമിന്റെ അടുക്കൽ ദൈവം ചെന്നു.
But God had come towards Adam.
ആദം അവിടെ സംസാരിച്ചു.
And he talked with Adam.
എന്നാൽ നോഹയുടെ അടുക്കൽ ദൈവം വന്നതായിട്ട് വായിക്കുന്നില്ല.
But we do not see God coming towards Noah.
എന്നാൽ നോഹയ്ക്ക് ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ വിശ്വസിക്കാൻ കാരണമായി തീർന്നത് ആറാം അധ്യായത്തിൽ വായിക്കുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു.
And we see the reason how Noah was able to see God, that he had the grace of God upon him.
നോഹയ്ക്ക് കൃപ ലഭിച്ചു, വേറെ ആർക്കും കൃപ ലഭിച്ചില്ല.
And Noah received the grace of God, and it was not for any other.
അപ്പൊ ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ഖണ്ഡിക മുഴുവൻ കറുത്തിരുണ്ട ഒരു പശ്ചാത്തലമാണ്.
And in verse 6 we read there is a dark chapter over there.
കറുത്തിരുണ്ട ഒരു പശ്ചാത്തലം.
And it is a black chapter.
എന്നാൽ ആ ഖണ്ഡിക അവസാനിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ഒരു വെളുത്ത പശ്ചാത്തലം.
And when verse 7 starts, we read that there is a light over there, that but still Noah received by faith.
Blackboard il vella chalk kondirunna poleya.
And it is like writing on a blackboard with white chalk.
Paavam perigeyadathu kripa perigi.
And where sin multiplied, grace also multiplied.
Aa kripayude thelivu Noah's jeevithil undayi.
And the example of that faith was revealed in the life of Noah.
Angane kripa labhichu kaniyappol deivam Noah-yodu samsarichu.
And when Noah received the favor of the grace of God, God spoke unto Noah.
Nammal ivide vaichathu deivathinte aralappaadu undayennu.
And here we read he was divinely warned.
ദൈവത്തിന്റെ വചനം നോഹയ്ക്ക് കിട്ടി.
And he received the word of God.
ദൈവം നോഹയോട് കൽപ്പിച്ചു.
And God commanded to Noah.
അത് വിശ്വസിക്കാൻ നോഹയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
And it was not difficult for him to believe.
ആദം ദൈവത്തെ കണ്ടപ്പോൾ എനിക്ക് കാണണമെന്നൊന്നും നോഹ പറഞ്ഞില്ല.
And he did not say like Adam saw that he had to see God.
ഹാനോക്കിനോട് കൂടെ നടന്നപ്പോൾ ദൈവം എന്റെ കൂടെ വന്നാലേ ഞാൻ വിശ്വസിക്കൂന്ന് നോഹ പറഞ്ഞില്ല.
And he did not say that like Enoch walked with God, I have to walk with God.
ദൈവവുമായിട്ടുള്ള ബന്ധം മറ്റേ ആളിന്റെ പോലെ തന്നെ എനിക്കും ആയിരിക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല.
And we should not say that the walk with God should be like another person.
എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക പ്രകാശം അനുസരിച്ച് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം.
I should please God as per the light I have received.
നോഹയ്ക്ക് അരുളപ്പാട് കിട്ടി, നോഹയ്ക്ക് അത് മതി.
And Noah received the instruction from God, and that is enough for him.
എന്നാൽ നോഹയേക്കാൾ അധികം കൃപ ലഭിച്ചവരാണ് പുതിയ വിശ്വാസികളായ നാം.
And today as New Testament believers, we have the more favor and grace from God.
ഈ നോഹയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി എങ്ങനെ നമുക്കറിയാൻ പറ്റും? നോഹ ഇങ്ങനെ ഉറങ്ങി കിടന്നപ്പോ കിട്ടിയ ഒരു ഒരു സ്വപ്നത്തിൽ കൂടിയാണോ, ഉണർന്നിരുന്നപ്പോ കിട്ടിയ ഒരു ദർശനമാണോ, ഒരു അശരീരിയാണോ, നമുക്കൊന്നും അറിയാൻ പാടില്ല. എങ്ങനെയാ അരുളപ്പാട് കിട്ടി?
And we do not know how Noah received the instruction from God, whether it was a dream or a vision. We do not read we have clarity about that.
എന്നാൽ ഇന്ന് അരുളപ്പാടുകൾ മുഴുവൻ നമ്മുടെ കയ്യിൽ പുസ്തക രൂപത്തിൽ തന്നിരിക്കുക.
But all the instructions from God are today in the book, in the Bible.
ചുരുക്കി പറഞ്ഞാൽ നോഹയ്ക്ക് കിട്ടിയതിനേക്കാൾ അനേകായിരം മടങ്ങായിട്ട് അരുളപ്പാടുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നോഹയേക്കാൾ അധികമായി അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്.
And when we compare ourselves with Noah, today we have even more instructions and oracles from God that we have received, and we are more bound to obey this word of God.
അത്രേ പറയാനുള്ള നിർവാഹകളുടെ രണ്ടാമത്തെ കാര്യം.
And second, I will go to the second point.
നോഹ അവന്റെ ജീവിതത്തിലുടനീളം അദൃശ്യമായ ദൈവത്തിന്റെ കാര്യപരിപാടികളെ വിശ്വസിച്ചു. Noah believed the unseen plan of God.
And Noah believed the unseen plan of God.
ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെയാണെന്നുള്ളത് നോഹയ്ക്ക് അതുവരെ മനസ്സിലായില്ല.
Until that moment he did not know the plans of God.
ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം.
And I would like to say a few examples.
നമ്മുടെ ജീവിതങ്ങളുമായിട്ട് അത് ബന്ധിപ്പിക്കുകയും താരതമ്യപ്പെടുത്തുകയും ചെയ്യണം.
And we should compare that with our own lives.
ദൈവം നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ദൈവം നേരത്തെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കില്ല.
And with regards to our life, many times he will not reveal the things he has in store for us.
അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടികൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും.
And when things go wrong and when things go do not go in our line, we will be frustrated.
അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കരുതലിനെ പ്രൊവിഡൻസിനെ തന്നെ നമ്മൾ ചോദ്യം ചെയ്തു പോകും.
And many times we might question the providence of God.
അങ്ങനെ ദൈവത്തിന്റെ നന്മകളെ ചോദ്യം ചെയ്ത പലരെയും ആസാഫ് ഉൾപ്പെടെ പലരെയും നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.
And we can see certain people in the word of God who have questioned the providence of God like Asaph.
എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു?
Why did God do like this?
നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു തരാനാണ് ദൈവം നമ്മുടെ സെക്രട്ടറി അല്ല.
And God is not a secretary to answer our every question.
അതിന്നതുകൊണ്ടാണ് അതിങ്ങനെയാണ് വരാൻ പോകുന്നതെന്നൊന്നും പറയാൻ ദൈവത്തിന് ബാധ്യതയില്ല. ദൈവം പരമാധികാരിയാ.
God is not bound to answer our every question. He is a sovereign God.
നോഹയുടെ ജീവൻ തന്നെ അതിന് മതിയായ ഉദാഹരണമാണ്.
And Noah's life is an example for that.
നമുക്കറിയാം നോഹ ഇങ്ങനെ ജീവിച്ച് അനേക നൂറ്റാണ്ടുകൾ ജീവിച്ചു.
And Noah lived on for many centuries.
നോഹയ്ക്ക് മക്കൾ ഉണ്ടാകാൻ തുടങ്ങി.
And he had children.
വിവാഹം കഴിഞ്ഞ് എല്ലാ കപ്പിൾസിന്റെ ആഗ്രഹം മക്കൾ ഉണ്ടാകണമെന്നാണ്.
And the desire of every couple after their marriage is to be a children.
ഇന്നാള് ചുരുക്കന്റെ മാത്രം ഇപ്പോ വേണ്ട കുറേ വർഷം കഴിയുമ്പോൾ അതിന്ന് അവർ തീരുമാനിക്കും. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെന്ന് വിചാരിക്കും. പിന്നെ ഡോക്ടർമാരെ പുറകെ പോകേണ്ടതായിട്ടും വരും. അത് വേറൊരു കാര്യം.
And today certain couples decide to have children after some time, and then later on they have to go behind the doctors.
ദൈവം തന്ന മക്കളെ അങ്ങ് സ്വീകരിക്കണം.
And you should receive the children that God gives.
ഇത് നോഹയുടെ കാര്യം തിരിച്ചാണ്.
And with regards to Noah, it was the opposite.
നോഹയുടെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ നേരത്തെ ദൈവം മക്കളെ കൊടുത്തോണ്ടിരുന്നു.
And with regards to the people who lived before Noah's time, they received the children in their early life.
നോക്കണം, ആദമിനാണെങ്കിൽ 130 വയസ്സായപ്പോൾ മകൻ ജനിക്കാൻ തുടങ്ങി.
And at the age of 130, Adam had bore children.
നോഹയുടെ മകൻ ശേത്തിന് 105 വയസ്സായപ്പോൾ മകനുണ്ടായി.
And with regards to Noah's son Seth, he had a child at the age of 107.
പിന്നെ 90 വയസ്സായപ്പോൾ 70 വയസ്സായി. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് അവരവരുടേതായ 100 അടുത്ത് എല്ലാവർക്കും മക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
And at the age of 90, 70, and around the age of 100, most of them had children.
നോഹയുടെ അപ്പൻ ലാമേക്കിന് 182 വയസ്സായപ്പോൾ മകനുണ്ടായി.
And Noah's father Lamech had a child at the age of
187.
And Noah's grandfather Methuselah also had a child at that age.
ഇനിയും ഹാനോക്കുണ്ടായത് ഹാനോക്കിന് മകനുണ്ടായ എത്രാമത്തെ വയസ്സിലാണ്? ഇന്ന് നമ്മൾ ഇത് ചെല്ലും.
And at what age did Enoch had a child?
65.
At the age of 65.
അപ്പൊ ന്യായമായിട്ട് നോഹ വിചാരിച്ചാണ് 65 അങ്ങടെ വല്യപ്പച്ചനും 65 എനിക്ക് ഉണ്ടായേക്കും.
And at the age of 65 also Noah would have thought that at the age of, he would have a child.
Right.
But he did not have a child.
വേറെ വല്യപ്പച്ചന് 90 വയസ്സായപ്പോ മകനുണ്ട്, എനിക്ക് 90 ആകുമ്പോൾ കിട്ടിയേക്കും വിചാരിക്കാം.
And he might have thought another grandfather of mine had a child at 90, perhaps I would also have.
ഇങ്ങനെ വല്യപ്പച്ചന് ശേത്തിന് 105 ആയപ്പോഴാണ്, എനിക്ക് 105 ആകുമ്പോൾ കിട്ടിയേക്കും.
And at the age of 105 I might thought I will have a child, but he did not have.
ഞങ്ങളുടെ great grandfather ആദമിന് 130 ആയപ്പോൾ അങ്ങനെയാണ് എനിക്ക് 130 ആയപ്പോൾ കിട്ടിയേക്കും.
My great grandfather Adam had a child at 130. I would also have at that time.
ദൈവം അനങ്ങുന്നില്ല.
But God did not move.
ഒരു അനക്കവും ഇല്ല.
There was no movement.
100 പോയി, 150 പോയി, 200 പോയി, 300 പോയി, 400 പോയി, നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞു പോവാ.
And he passed on 100, 200 and crossed 400.
അപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, കാണും ഇപ്പം വെറുതെ ദൈവഭക്തനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന.
And perhaps people might have thought that he is simply saying that he believes in God.
വലിയ മക്കളില്ലെങ്കിൽ അതൊരു ദൈവത്തിന്റെ ശാപത്തിന്റെ അടയാളമായിട്ട് കരുതിയിരുന്ന ഒരു കാലം കൂടിയാണല്ലോ അത്.
And it was a time when it was considered that if you don't have children it was considered a curse.
അപ്പോൾ ഇനി ഉണ്ടാകാനേ പോകുന്നില്ലെന്ന് ആളുകൾ പറഞ്ഞു അവൻ എഴുതി തള്ളി കാണും.
And people might have written in hope that he will not have any children.
പക്ഷേ നോഹ അദൃശ്യമായ ദൈവത്തിന്റെ കാര്യപരിപാടി വിശ്വസിച്ചു.
But Noah believed in the invisible God and his plans.
500 വയസ്സായി.
And he became 500 years old.
യാതൊരു സാധ്യതയില്ല.
And there was no a possibility.
പക്ഷേ 500 വയസ്സായപ്പോൾ ഷേം, ഹാം, യാഫെത്ത് മൂന്ന് മക്കളുണ്ടായി.
But at the age of 500 he had three children, Shem, Ham and Japheth.
ദൈവത്തിന്റെ അദൃശ്യമായ കാര്യപരിപാടി നമ്മുടെ സമയത്തല്ല.
And God's unseen plans are not at our time.
സാധാരണ പറയാനുള്ള, God is never too early nor too late. ദൈവം നേരത്തെ ചെയ്യില്ല, ദൈവം താമസിച്ച് ചെയ്യില്ല. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം എന്ന് പറഞ്ഞ ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്.
We have a saying that God is never too early nor too late, but at his appointed time he will do his work.
ഇനി നോഹയുടെ കാലം സംബന്ധിച്ച് മറ്റൊരു കാര്യം നോക്കണം.
And let's examine another thing that happened in Noah's life.
നോഹയുടെ വല്യപ്പച്ചൻ ഹാനോക്ക് മരണം കാണാതെ 365 വയസ്സായപ്പോൾ അങ്ങ് എടുക്കപ്പെട്ടു.
And Noah's grandfather Henoch, he did not see death and he was taken away at the age of 365.
ഹാനോക്കിന്റെ മകൻ മെഥുശലഹോ?
And what happened to Enoch's son Methuselah? And he died at the age of 969.
ഇനി മെഥൂശലഹിന്റെ മകൻ ലാമേക്കോ
and Methuselah's son Lamech
777 വയസ്സായി മരിച്ചു.
At 700 and at the age of 777 he died.
ഇനി മറ്റൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ ജനപ്രളയം ഉണ്ടായ ആ വർഷം മെഥൂശലഹ് മരിച്ചു.
And at the year the flood happened, Methuselah died.
അതിന് അഞ്ചു വർഷം മുമ്പേ മെഥൂശലഹിന്റെ മകൻ ലാമേക്ക് മരിച്ചു.
And 5 years before that, Methuselah's son Lamech died.
സാധാരണ മാതാപിതാക്കന്മാരുടെ ആഗ്രഹം എന്താ? അവർ മരിക്കാനൊന്നും ആഗ്രഹമില്ലെങ്കിലും അവരുടെ ആഗ്രഹം എന്താ?
What is the desire of parents, although they do not desire to die?
മാതാപിതാക്കന്മാരുടെ ആഗ്രഹം, ഞങ്ങൾ ഇങ്ങനെ വയസ്സൊക്കെ ആയി കഴിഞ്ഞ് ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും ഭർത്താവും ഞങ്ങൾ ഇങ്ങനെ വയസ്സായി കഴിഞ്ഞ് ഞങ്ങൾക്ക് മരിക്കണം, മക്കൾ അടുക്ക വേണം, നാക്ക് വെള്ളം തൊട്ട് തരണം, പിന്നെ കണ്ണ് തിരുമ്മി അടച്ചു തരണം, ഒരു അടുത്തൊക്കെ ഇരിക്കണം, പിന്നെ പാട്ടൊക്കെ പാടണം, ശവപ്പെട്ടിയും കൂടി ശബത്തേരി പോകണം, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ശവം അടക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കാറുള്ളത്.
The desire of all the parents is that their children should do services for them in their old age and care for them.
എന്നാൽ മക്കൾ മരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അത് അസഹനീയമായ വേദനയാണ്.
And but if their children die before that is a great tragedy.
ഇപ്പോൾ ലാമെക്കിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്.
And that is what happened in the life of Lamech.
അപ്പനായ മെഥൂശലഹ് ജീവിച്ചിരിക്കുകയാണ്.
And his father Methuselah is still living.
പക്ഷേ മകൻ ലാമെക്ക് നേരത്തെ 5 കൊല്ലം മുമ്പേ മരിച്ചു.
But Lamech died even 5 years before his death.
അതിനു വളരെ മുമ്പ് വേറൊരാൾ മരിച്ചേ ഇല്ല. ആ ജീവനോടെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയി.
But before that one person was taken up into heaven.
ചോദ്യം ചോദിക്കാം, ദൈവം ഇതെന്താ ഇങ്ങനെയൊക്കെ?
And we might ask, why is it like that?
നോഹ ഈ ചോദ്യം ചെയ്യാനുള്ള അതിന്റെ സാധ്യതയുണ്ട്, അല്ല അവകാശമുണ്ട്.
And Noah could have asked God and he had all the right to that.
ദൈവത്തിന്റെ അദൃശ്യമായ കാര്യപരിപാടിയാണ്.
And it is God's unseen plans.
മെഥൂശലഹ് ജനപ്രളയം വരെ ജീവിച്ചിരിക്കണം.
And Methuselah has to live until the time of the flood.
കാരണം അവന്റെ പേര് തന്നെ തെളിയിക്കുന്നതാണ് അവന്റെ ശേഷം അത് സംഭവിക്കും.
And his name also indicates that after the time it will happen.
അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ചില മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കും, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അതെല്ലാം ദൈവത്തിന്റെ മുന്നമേയുള്ള തീരുമാനപ്രകാരമാണ്.
And in our life also when death happens we might ask God why it is so.
നമ്മുടെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അദൃശ്യമായ കാര്യപരിപാടി അതിന്റെ പിറകിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്കിടയാകുന്നത്.
And although we might be asking God many questions regarding that, we should understand that it is all God's unseen plans.
ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം.
Let's go to the third point.
നോഹ അദൃശ്യമായ മൂന്നാമത്തെ കാര്യം.
And the third thing about God's unseen plan.
ദൈവത്തിന്റെ അദൃശ്യമായ രക്ഷ നോഹ വിശ്വസിച്ചു.
And he believed in God's unseen salvation.
ദൈവത്തിന്റെ അദൃശ്യമായ രക്ഷ.
And God's unseen plan of salvation.
ഇവിടെ നമ്മൾ വായിച്ചത് ഭയഭക്തി പൂണ്ട് തന്നെ കുടുംബത്തിന് രക്ഷയ്ക്കായിട്ട് പെട്ടകമണി, നോഹയിൽ പെട്ടകമണി രക്ഷയ്ക്കായിട്ട്.
And Noah prepared an ark for the saving of his household.
നോഹ ആർക്ക് വേണ്ടി പെട്ടകം ഉണ്ടാക്കിയത്?
And for whom did Noah prepare the ark?
ഒരു വലിയ പെട്ടകമാണ്.
And he made a big ark.
മൂന്ന് നിലകളുള്ള പെട്ടകമാണ്.
And it has three layers.
എത്ര ആളുകൾ വന്നാലും അവരെല്ലാം ഉൾക്കൊള്ളാൻ പാകമായ ഒരു പെട്ടകമാണ്.
And even though many people would come, it would accommodate everyone.
ആർക്കും പറയാം, നോഹ വിളിച്ചു പറഞ്ഞു, വലിയ പെട്ടകത്തിനകത്തേക്ക് കയറിക്കൊള്ളുക.
And anyone could enter that ark and everyone had the admission to that.
അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ലോകത്തുള്ള സകല ആളുകൾക്കും വേണ്ടിയാണ് ഈ പെട്ടകം ഉണ്ടാക്കിയത്.
And we can say like this, that it was made for the entire people of the world.
എന്നാൽ എബ്രായ ലേഖകൻ പറയുന്നതാണ്.
But what does the writer of Hebrews say?
കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്.
He prepared an ark for the saving of his household.
അപ്പൊ നോഹയ്ക്ക് ലോകത്തിലുള്ള ആളുകൾ പ്രധാനപ്പെട്ടവരാണ്, അവർ പെട്ടകത്തിൽ കയറണമെന്നുള്ള ആഗ്രഹമുണ്ടായെങ്കിലും നോഹയുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിലുള്ള ആളുകളിൽ ആരും പെട്ടകത്തിന്റെ വെളിയിലായി പോകരുത്.
And although Noah prepared the ark to save the people of the world, his primary concern was to save his own household.
ശരിയല്ലേ?
Is it not right?
ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ടതായ ഹിതത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്.
And God's revealed will is that everyone should be saved.
എന്നാൽ ദൈവത്തിന്റെ രഹസ്യ ഹിതത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടുകയാണ് ദൈവത്തിന് അറിയാം.
And in his unseen will he knows that everyone will not get saved.
ആ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സാധ്യത എല്ലാവർക്കും ഉണ്ടാകുകയാണ് ദൈവത്തിന് അറിയാം. ആ പെട്ടകത്തിനകത്ത് കയറുന്നവർക്ക് മാത്രമേ ഉള്ളൂ.
And he knows the fact that everyone will not receive the salvation from the Lord Jesus Christ.
ഒരു ചെറിയ ഉദാഹരണം പറയാം.
I will give you a small example.
ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനുള്ള ദൈവം അബ്രഹാമിനോട് പറഞ്ഞു.
And God told Abraham to sacrifice Isaac.
ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ അവനെ യാഗം അർപ്പിക്കണം.
And to the mountain I show you should sacrifice him.
ദൈവത്തിന്റെ revealed will ആണ്, വെളിപ്പെടുത്തപ്പെട്ട ഹിതമാണ്.
And that is God's revealed will.
എന്നാൽ ആ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തിനകത്തൊരു രഹസ്യഹിതമുണ്ട്.
And in God's revealed will, there was another hidden will.
ആ രഹസ്യഹിതം എന്തായിരുന്നു?
What was that hidden will?
ഇസ്ഹാക്ക് മരിക്കരുത്.
Isaac should not die.
അവന് പകരം ഒരു ആടിനെ യാഗമർപ്പിക്കണം.
And in his place, a lamb should be offered.
അങ്ങനെ ആടിനെ ദൈവം ഒരുക്കി നിർത്തിയിരുന്നു.
And God prepared a lamb for that.
യാഗം നടന്നു.
And the sacrifice
happened. ഇതുപോലെ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി പെട്ടകം ഉണ്ടാക്കി.
And in the same way, the ark was prepared for all mankind.
Ellavare vilichu.
And everyone was invited.
പക്ഷേ ഈ പെട്ടകത്തിന്റെ സാധ്യത സ്വന്തം കുടുംബത്തിന് മാത്രമേ
ഉണ്ടാവുള്ളൂ. But the possibility to get saved was only for the household.
ചുരുക്കി പറഞ്ഞാൽ നോഹയുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അവന്റെ കുടുംബമായിരുന്നു.
And to summarize, we can say that Noah's primary concern was his household.
എന്റെ കുടുംബത്തോട് ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്.
And in my family, and none should be lost.
അതുകൊണ്ട് നോഹ എങ്ങനെ ജീവിച്ചു?
And so how did Noah live?
ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭയഭക്തി പൂണ്ട് ജീവിച്ചെന്നാ ഭയഭക്തി.
And here we read he moved with godly fear.
ഓ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വാചകമാണ്.
And this is something that should astonish us and should make us think.
എന്ന് പറഞ്ഞാൽ നോഹ പ്രസംഗിച്ചിരുന്നു 120 കൊല്ലക്കാലം നടന്നു കാണാൻ നമുക്ക് അറിയാൻ പാടില്ല. ഏതായിരുന്നാലും 100-ലധികം വർഷങ്ങൾ നോഹ പ്രസംഗിച്ചു. അപ്പൊ ഈ ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ നോഹയുടെ ജീവിതം കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾ പറയുന്നതിനനുസരിച്ചൊക്കെയാണ് ജീവിക്കുന്നത്.
And Noah preached on for 120 years, and his wife and children might have examined whether Noah was living his message.
ellaru marikkan poga nyan jalapralayam varan poga idu Noah parayumbol adin ottaano Noah jeevikkunnathu ennullathu avaru sooshmathayode Noahayude jeevitham oru pusthakam ennathu pole vaayichu manasilakkikondirunnu.
And when Noah was saying that judgment is going to come and everyone is going to die, his household might have examined his life as to whether he was following his message.
Ee Noahaye polulla kudumbanaathanai kudumbanaathayayittu namukku jeevikkan kayyanam.
And we should be able to live as leaders of households as Noah was.
എങ്ങനെ ജീവിക്കണം?
And how should we live?
നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം നോക്കിയിട്ട് ഈ പറയുന്നതിനനുസരിച്ചാണ് ജീവിക്കുന്നത്. സ്വർഗത്തിൽ പോയാലിരിക്കുകയാണ്. കർത്താവ് വിശ്വസിച്ചു ഇത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം എന്നുള്ളത് ഇവിടുത്തെ ഒരു വെല്ലുവിളിയാണ്.
And the challenge here is that we should our lives should be examples to our children as to we are preparing our lives for heaven.
അതുകൊണ്ട് നോഹ വളരെ ഭയത്തോടെ വീട്ടിൽ ജീവിച്ചു.
And Noah lived his life with much godly fear.
വളരെ ഭക്തിയോടെ വീട്ടിൽ ജീവിച്ചു.
And he lived with much godly fear.
ഒരു നോഹ പറഞ്ഞു പെട്ടെന്ന് കേറാ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കാര്യം മനസ്സിലായി. ഇയാൾ പറഞ്ഞാൽ കാര്യം ശരിയാണ്, സത്യസന്ധനാണ്, ആത്മാർത്ഥതയുള്ള ആളാണ്, വിശ്വാസമുള്ള ആളാണ്. പെട്ടെന്ന് കയറിയേക്കാം, ചോദ്യം ചെയ്യാതെ അവർ പെട്ടകത്തിലേക്ക് കയറി.
And when Noah when the appointed time came and Noah instructed his family to go into the ark, they did not stay back, but they obeyed Noah's instruction.
എന്നതിനു ശേഷം വേറെ നീതിയിരിക്കപ്പെട്ട ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
And later on we see regarding a person who was justified.
അദ്ദേഹം നീതിമാനെന്ന് വേദവാസം പലപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
And he is known as a righteous man.
പക്ഷേ അദ്ദേഹം ഭാര്യയോടും മക്കളോടും പറഞ്ഞു ആകാശത്തുനിന്ന് തീയും കത്തുകയും വരാൻ പോകുന്നു, ദൂതം വിളിക്കാൻ പോയേക്കാം.
And he said that there is going to be hailstone and brimstone from heaven, and the angel has come.
ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ലോത്ത് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല.
And we see the Lot who said this, he also did not depart from his home.
അതുകൊണ്ട് ദൂതനെ വലിച്ചു ഇറക്കി കൊണ്ടുവന്നതായിട്ട് വന്നു.
And the angel had to catch him and pull him from that place.
വേഗം പാടാ രക്ഷം ന്യായവിധി വരാൻ പോകും, വേഗം ഇറങ്ങി ഓടാ.
And the angel had to hurry up and take him from that
place. ഒരു തരത്തിൽ നോഹ ലോത്ത് ഭാര്യയും രണ്ട് പെമ്പിള്ളേരെയും കൊണ്ടുപോയി.
And in very difficult circumstances Lot took his family.
And Noah's 3 penmakkal Sodom il undayirunnu.
And Noah's 3 daughters were in Sodom.
Avare bhartakanmaru undayirunnu.
And their husbands were also there.
Avan edakkal Lot ennu paranju eda uve eri uve ന്യായവിധി വരാൻ പോകും, അതുകൊണ്ട് വേഗം ഇവിടെ ഓടി രക്ഷപ്പെടണം.
And Lot told the husbands of his daughters that there is going to be a great judgment.
അവൻ പിള്ളേരും മരുമക്കളും എന്തു പറഞ്ഞു?
And what did his children and his son-in-law say?
അപ്പച്ചൻ്റെ തമാശ പറയാ, അപ്പച്ചൻ ന്യായവിധി വരാൻ പോവാന്ന് ചുമ്മാ തമാശ പറയാറ്.
And the children and the son-in-law considered it as a joke.
ചുരുക്കി പറഞ്ഞാൽ ഭാര്യയും മക്കൾക്ക് പോലും വിശ്വാസമായിട്ട് തോന്നിയില്ല.
And even his wife and even his children could not believe that.
ഒരു തരത്തിൽ അവരെ കൊണ്ട് ലോ തോടുക.
And in a difficult manner Lot was running away from there.
പോയ വഴിക്ക് ഭാര്യ തിരിഞ്ഞു നോക്കി.
And on the way his wife looked back.
എന്തുകാണ് ചെറിയാൻ സാർ പറഞ്ഞ പശുവും കൂടെ ആക്കളെ നോക്കിയതാണ് അവർ, എനിക്കറിയാൻ പാടില്ല.
And as Siryan sir said that she was looking back at her cattle or livestock.
അല്ലെങ്കിൽ മിക്കവാറും ഈ സോദോമിൽ ചില രഹസ്യ കാഴ്ചകൾ ഉണ്ടായിരുന്നു. സോദോം എന്ന വാക്കിന് ദേർ സീക്രട്ട്, അവന്റെ രഹസ്യം വന്നാ സോദോം.
Perhaps there were some secret sites in Sodom.
അപ്പൊ ലോത്തിന്റെ ഭാര്യ വിചാരിച്ചാണ് അറിയും മിക്കവാറും ആ ഒരു എപ്പിസോഡും കൂടി ഒന്ന് നോക്കിയേക്കാം.
Perhaps Lot's wife might have been looking back at the last episode.
തകർന്ന ഒരു ജീവിതം.
And there was a broken life.
ലോത്ത് പറഞ്ഞത് ഭാര്യയ്ക്ക് മക്കൾക്ക് വിശ്വാസമായിട്ട് തോന്നിയില്ല.
And what Lot said, his wife and his children could not believe.
കാരണം ഭയഭക്തി ഇല്ലാതെ ജീവിച്ചു.
Because they lived without fear.
And Noah വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിച്ചു.
But Noah lived with much godly fear.
അത് അവിശ്വസിക്കാൻ മക്കൾക്ക് മരുമക്കൾക്കും ഇടയായില്ല.
And it was not possible for his children to unbelieve that.
ഇത് നമുക്കൊരു വെല്ലുവിളിയാണ്.
This is a challenge to us.
നാലാമത്തെ കാര്യം.
And fourthly,
Noah believed the unseen judgment of God. ദൈവത്തിന്റെ ന്യായവിധി, അദൃശ്യമായ ന്യായവിധി നോഹ വിശ്വസിച്ചു.
And Noah believed the unseen judgment of God.
അതുവരെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം മഴ പെയ്തിട്ടില്ല.
And till that moment there was not even a drop of rain on earth.
മഴ ആരും കണ്ടിട്ടില്ല.
And nobody had seen rain.
വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല.
And they had not seen flood.
ഒരു തോട നദിയൊന്നും അവർ കണ്ടിട്ടില്ല.
They had not seen a river or a stream.
വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിട്ടില്ല.
And there was nothing like a flood.
ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചു വന്നിരുന്നു.
And there was a dew from earth that made the earth wet.
അങ്ങനെയുള്ള സമയത്ത് മഴ പെയ്യും വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല.
And in that time, if you were to say that there's going to be a flood, there was no logic behind that.
പക്ഷേ ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് നോഹ അതേപടി വിശ്വസിച്ചു.
And because God said that there's going to be a judgment, Noah believed the same.
നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ?
Do we believe it?
ലോകത്തിന്റെ മേൽ വലിയ ന്യായവിധി വരാൻ പോവാണെന്ന് ദൈവത്തിന്റെ വചനം പറയുക.
And God's word says that there's going to be a great judgment on the world.
ആകാശവും ഭൂമിയെല്ലാം മാറിപ്പോകാൻ പോയാ.
And the heaven and the earth will pass away.
ഇന്നുള്ള ഈ സകല പണികളും തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക.
And all these works of the earth are reserved for fire.
നിശ്ചയമായി ലോകത്തിന്റെ മേൽ ന്യായവിധി വരും.
And definitely there's going to be a judgment on this earth.
ഇതറിഞ്ഞ നോഹ എന്ത് ചെയ്തു?
And what did Noah do?
വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയല്ല.
And he did not sit in his home and pray with fasting.
സംതൃപ്തിയോടെ എന്നാൽ ദൈവമേ എന്നാ വന്നു പറഞ്ഞാൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾ ഞങ്ങളെ ഞാൻ യാതൊന്നും ബാധിക്കില്ല, ഞങ്ങൾ പെട്ടെന്ന് കയറി പോകുന്നവരൊക്കെ പോട്ടെ എന്ന് നോഹ വിചാരിച്ചില്ല.
And Noah did not consider his family and he did not just think about his own household.
താനെന്ത് ചെയ്തു?
What did he do?
പ്രസംഗിച്ചു.
He started to preach.
ഞാൻ പറഞ്ഞത് കൃത്യം വർഷം നമുക്കറിയാൻ പാടില്ലെങ്കിലും അവന്റെ ആയുസ് 120 സംവത്സരമാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ 120 വർഷക്കാലം നോഹ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നു കാണും.
And although we do not know the exact number of years, perhaps 120 years he might have continuously.
ഒരു വശത്ത് പണം മുഴുവൻ പട്ടണത്തിന് വേണ്ടി ചെലവഴിച്ചു.
And at one point he spent his complete wealth on the building the ark.
മറുവശത്ത് അവന്റെ സമയം മുഴുവൻ പ്രസംഗിക്കാൻ വേണ്ടി ചെലവഴിച്ചു.
And on the other hand his complete time he reserved for
preaching. ന്യായവിധിയെക്കുറിച്ച് രക്ഷാമാർഗ്ഗത്തെക്കുറിച്ച് പ്രസംഗിച്ചു.
And he went on preaching about judgment.
ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ നോഹയ്ക്ക് അത് വിഷയമല്ല.
And he did not see if people were getting saved or not.
രക്ഷിക്കുന്ന ജോലി ദൈവത്തിന്റേതാണ്.
And because the work of salvation is of
God. അറിയിക്കേണ്ട ജോലി നോഹയുടേതാണ്.
But Noah's work was to inform that.
മറ്റെല്ലാ കാര്യങ്ങളെക്കാളും മുൻഗണന നൽകിയത് ഈ സന്ദേശം കൈമാറുന്ന കാര്യത്തിലാണ്.
And with regards to all things he gave prime importance to preaching the word.
നമുക്കും ഈ ഉത്തരവാദിത്തം കർത്താവ് തന്നിട്ടില്ലേ?
And even to us God has given us this responsibility.
ഈ ഉത്തരവാദിത്തത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വസ്തത പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
And how much faithful are we for in carrying out this responsibility?
വലിയ ന്യായവിധി വരുന്നു നമ്മൾ വിശ്വസിക്കുന്നു.
And we believe that there is going to be a great judgment.
ക്രിസ്തുവായ ഒരേ ഒരു പട്ടകമേ ഉള്ളൂ നാം വിശ്വസിക്കുന്നു.
And we believe that there is only one ark, that is Jesus Christ.
എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ആളുകളെ ആര് മനസ്സിലാക്കും?
And people who do not know this, who will understand the
ഈ സത്യസുവിശേഷം വേറെ ആരുടെ കയ്യിലുള്ളത്?
And who else has this word?
വേറെ സുവിശേഷം ഉണ്ടെന്ന് പറയുന്നതല്ല, വേറെ സുവിശേഷങ്ങളാണ്.
All those other gospels are different gospels.
എന്നാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ പെട്ടകത്തിനകത്തേക്ക് കയറാമെന്ന് പറയാൻ ലോകത്തിൽ ഒരേ ഒരു കൂട്ടം ആളുകളെ ഉള്ളൂ, നമ്മളാണ്.
And there is only one group of people in this world who can carry out this task, that is us.
അതുകൊണ്ട് ഈ വേലയിൽ നമുക്ക് എത്രത്തോളം പങ്കു വഹിക്കാൻ കഴിയുന്നു അത്രത്തോളം പങ്കു വഹിക്കണം എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്.
And the spirit of God instructs us that how much ever we can carry out this task, we should do so.
ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കട്ടെ.
And I would like to say one more thing in close.
Noah believed the unseen reward of God.
Noah believed the unseen reward of God.
അദൃശ്യമായ പ്രതിഫലങ്ങളെ നോഹ വിശ്വസിച്ചു.
He believed the unseen rewards of God.
നോഹ ഒരു പോഷനായിട്ട് അന്നത്തെ ആളുകൾ കരുതി.
And people of that time believed Noah was a fool.
അവൻ പറഞ്ഞത് അത് യാതൊരു യുക്തിയുമില്ലെന്ന് ആളുകൾ പറഞ്ഞു കാണും.
And they might have thought that there is no logic behind his sayings.
ആ പെട്ടകം പറഞ്ഞ ആശാരിമാർ പോലും അത് വിശ്വസിച്ചില്ല.
Perhaps even the carpenters did not believe.
അവന്റെ ബന്ധുക്കളെല്ലാം അവന്റെ തലയുടെ സ്ക്രൂ ആയിരുന്നു പറഞ്ഞു കാണും.
And even his relatives might have thought that he is crazy.
ഇവൻ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് കളിയാക്കി കാണും.
And they might have mocked him that only he is going to heaven.
അവന്റെ ജീവിതകാലം മുഴുവനും അവൻ പ്രസംഗിച്ചു നടന്നു.
And all his life he went on preaching.
പണം മുഴുവൻ പെട്ടകത്തിന് വേണ്ടി ചെലവഴിച്ചു.
And he spent his entire wealth on building the ark.
ഇതൊരു നഷ്ടമായിരുന്നു.
Was it a loss for him?
എല്ലാ നഷ്ടമാണെന്ന് ആളുകൾ കരുതിയ ഒരു സമയമുണ്ടായിരുന്നു.
And all the people of the world thought that was a loss for him.
എന്നാൽ നോഹയ്ക്ക് നഷ്ടമല്ല, ഇതിലെ വലിയ നേട്ടമായിരുന്നെന്ന് കാലങ്ങൾ തെളിയിച്ചു.
And but time has proclaimed the fact that it was not a loss but a gain for Noah.
Noah എന്ത് പ്രതിഫലം കിട്ടിയത്?
What did Noah receive as a reward?
ഒന്നാമത്തെ പ്രതിഫലം.
Firstly,
Noah അവന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞു.
He was able to save his own life.
രണ്ടാമത്തെ പ്രതിഫലം.
Secondly,
അവന്റെ ഭാര്യയെയും മക്കളെ മരുമക്കളെയും രക്ഷിക്കാൻ കഴിഞ്ഞു.
He was able to save his children and his son-in-laws.
Shem, Ham, Yafeth, മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും രക്ഷപ്പെട്ടു.
And their children Shem, Ham, and Japheth and their wives were saved.
അത് മൂന്നാമത്തെ അനുഗ്രഹം.
And that is the third blessing.
ഇത് നാലാമത്തെ അനുഗ്രഹം.
And what is the fourth blessing?
നോഹയുടെ മക്കളിലൂടെ ലോക രക്ഷകൻ പറന്നു വരാനിടയായി.
And through the sons of Noah, the birth of the Savior came to place.
നോഹയുടെ മകനായ ഷേം.
Noah's son Shem.
ഷേമിന്റെ മകൻ അർപ്പക്ഷാദ്.
Shem's son Arpakshad.
അർപ്പക്ഷാദിലൂടെ അബ്രഹാം.
And Abraham through Arpakshad.
അബ്രഹാമിലൂടെ ഇസഹാക്ക്.
And Abraham and Isaac through Abraham.
ഇസഹാക്കിൽ നിന്ന് യാക്കോബ്.
And through Isaac came Jacob.
യാക്കോബിൽ നിന്ന് യഹൂദ.
And through Jacob came Judah.
യഹൂദയിൽ നിന്ന് ദാവീദ്.
And through Judah came David.
ദാവീദിൽ നിന്ന് യേശുക്രിസ്തു.
And through David came Jesus Christ.
അമൂർദിലെ നോഹയ്ക്ക് വേണമെങ്കിൽ എന്ത് പറയാം?
And in one way Noah can say like this.
ഞാൻ ആരാണെന്ന് അറിയാമോ?
And who am I?
ഞാൻ അദൃശ്യമായ കാര്യങ്ങളെ അതേപടി വിശ്വസിച്ചതുകൊണ്ട്.
And as I believed the unseen things.
എന്റെ തലമുറകളെല്ലാം വിശ്വാസികളായി.
And all my generation became believers.
എന്റെ കൊച്ചുമകൻ യേശു ലോകത്തിന്റെ രക്ഷകനായി.
And my grandson Jesus became the savior of the world.
ഒരു ചെറിയ കാര്യമാണോ?
And is it a small thing?
നോഹയ്ക്ക് ലഭിച്ച അനുഗ്രഹം.
And this is the blessing that Noah received.
ഇനി ആറാണോ അഞ്ചാണോ? അഞ്ചാമത്തെ അനുഗ്രഹം.
And the fifth blessing.
വേദപുസ്തകത്തിൽ ഞാൻ പറഞ്ഞ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന ഓരോ അധ്യായം എടുത്തപ്പോൾ നോഹയെ കുറിച്ച് പറയാൻ 6, 7, 8, 9 അധ്യായങ്ങൾ.
And with regards to creation, if there is only one chapter, with regards to the life of Noah, there is 4 chapters from chapter 6 to 9 of Genesis.
അവിടെയല്ല നോഹ നിറഞ്ഞിരിക്കുക.
And in all that, Noah's life is completely mentioned.
ഇനി ആറാമത്തെ അനുഗ്രഹം.
And the sixth blessing.
ഈ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ.
And after the book of Genesis.
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായ നോഹയുടെ പേര് അനേക പ്രാവശ്യം കാണാം.
And Noah's name is mentioned in Old Testament and New Testament many times.
Ezekiel prophet's book of Noah is mentioned.
And in even the book of Ezekiel it's mentioned with regards to Noah.
ഇനി പുതിയ നിയമത്തിലേക്ക് വരിക.
When you come to the book of New Testament.
മത്തായി, മർക്കോസ്, ലൂക്കോസ് മൂന്ന് സുവിശേഷങ്ങളിൽ കർത്താവായ യേശു നോഹയുടെ പേര് പറഞ്ഞു.
And in all the four gospels Jesus mentions the name of Noah.
എബ്രായ ലേഖനത്തിൽ നോഹയുടെ പേരുണ്ട്.
And even in Hebrews it's mentioned with
regards to Noah. രണ്ടാം ലേഖനത്തിൽ നോഹയുടെ പേരുണ്ട്.
And second Peter also Noah is mentioned.
നോഹയുടെ പേര് കൊണ്ട് വചനം നിറഞ്ഞിരിക്കുക.
And the word of God is filled with the word
ലളിതമായ വിശ്വാസത്തിൽ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ച നോഹയെ ദൈവം മറന്നില്ല. അവന്റെ പേര് വചനത്തിലുടനീളം.
And God did not forget Noah who believed God and his word is throughout the book of the Bible.
ഇനി ഏഴാമത്തെ പ്രതിഫലം.
And what is the seventh reward?
വരാൻ പോകുന്നതേ ഉള്ളൂ.
And it is only coming.
കർത്താവിന്റെ വരവെങ്കിൽ.
And at the appearance of our Lord.
പഴയ നിയമ ഭക്തന്മാർ ഉയർക്കുമ്പോൾ.
And when the Old Testament saints go up to heaven.
അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മതിയായ പ്രതിഫലം, തക്കതായ പ്രതിഫലങ്ങൾ നൽകുമ്പോൾ നോഹയ്ക്ക് അന്ന് പ്രതിഫലവും കിട്ടും.
And at that time Noah also will receive the reward along with the Old Testament saints. And is it not a mystery?
അദൃശ്യമായ പ്രതിഫലങ്ങളെ നോഹ വിശ്വസിച്ചു.
And Noah believed the unseen.
നോഹയുടെ വിശ്വാസം തെറ്റിപ്പോയില്ല.
And Noah's belief was not in vain.
ഈ നോഹയുടെ ജീവിതവും വിശ്വാസവും നമുക്ക് ഒരു ആവേശമാണ്.
And Noah's life and his faith in God is a challenge to us.
പ്രതികൂല സാഹചര്യങ്ങളെ ക്രിസ്തു വിശ്വാസികളെ ധൈര്യപ്പെടുത്താൻ നോഹയുടെ കഥ എഴുതിയതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ സാഹചര്യങ്ങളിൽ അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിച്ച നോഹയെ പോലെ നമുക്ക് ജീവിക്കാം.
And although our life circumstances might be difficult, let's believe in Noah just as he believed the unseen plans of God.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May God bless us.